ലുക്കോസ് അദ്ധ്യായം 17.
യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
മനുഷ്യരെ പാപികളാക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിന് കാരണക്കാരനാവുന്നവന് ദുരിതം. ഈ ദുർബലരായ മനുഷ്യരെക്കൊണ്ട് പാപം ചെയ്യിക്കുന്നവർക്ക് വളരെ ദുരിതം. അങ്ങനെ ചെയ്യുന്നതിലും ഭേദം കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നത് തന്നെ. അതിനാൽ സൂക്ഷിക്കുക. നിങ്ങളുടെ സഹോദരൻ പാപം ചെയ്യുന്നുവെങ്കിൽ അവന്റെ തെറ്റുകൾ കാണിച്ചു കൊടുക്കുക. ചെയ്ത തെറ്റിൽ അവന് കുറ്റബോധമുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കുക. നിങ്ങളുടെ സഹോദരൻ ഓരോ ദിവസവും 7 പ്രാവശ്യം നിങ്ങളോട് പാപം ചെയ്യുകയും ഓരോ തവണയും അവൻ അനുതപിക്കുകയും ചെയ്താൽ അവനോട് ക്ഷമിക്കുക.
അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു,
ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ.
കർത്താവ് പറഞ്ഞു,
നിങ്ങളുടെ വിശ്വാസം കടുകുമണിയോളമുണ്ടെങ്കിൽ മൾബറി ചെടിയോട് നിങ്ങൾക്ക് കൽപ്പിക്കാം, വേരോടെ പറഞ്ഞ് കടലിൽ സ്വയം വേരുറപ്പിക്കുക, ചെടി നിങ്ങളെ അനുസരിക്കും. വയലിൽ പണിയെടുക്കുന്ന ഒരു ദാസൻ നിങ്ങളിൽ ഒരാൾ കൊണ്ടെന്നിരിക്കട്ടെ, വയൽ ഉഴുകയും ആടിനെ മേയ്ക്കുകയും ചെയ്ത് അവൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ എന്താണ് അവനോട് പറയുക? വന്നാട്ടെ, ഇരുന്ന് ഭക്ഷണം കഴിക്കൂ എന്നാണോ? അല്ല, എനിക്ക് കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കുക, എന്നിട്ട് എനിക്ക് വിളമ്പിത്തരുക, ഞാൻ തിന്നും കുടിച്ചും കഴിയുമ്പോൾ നിനക്ക് ഭക്ഷിക്കാം. ഇതായിരിക്കും നിങ്ങൾ അവനോട് പറയുക. അവൻ ചെയ്യുന്ന ജോലിക്ക് അവനോടാരും പ്രത്യേകം നന്ദിയൊന്നും പറയുകയില്ല. യജമാനൻ കൽപ്പിക്കുന്നത് അവൻ ചെയ്യും. നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യാൻ കൽപ്പിച്ച ജോലികളെല്ലാം ചെയ്തു കഴിയുമ്പോൾ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ പ്രത്യേക നന്ദിക്കൊന്നും അർഹരല്ല, ചെയ്യേണ്ട ജോലി ചെയ്തെന്നേ ഉള്ളൂ.
യേശു യെരുശലേമിലേക്ക് പോകുകയായിരുന്നു. അവൻ ഗലീലയിൽ നിന്നും ശമരിയയിലേക്ക് പോയി. അവനൊരു ചെറു ഗ്രാമത്തിലേക്ക് വന്നു. അവിടെ വെച്ച് കുഷ്ഠരോഗികളായ 10 പുരുഷന്മാർ അവനെ വന്ന് കണ്ടു. എന്നാൽ അവർ അവന്റെ അടുത്തേക്ക് വന്നില്ല. അല്പം മാറി നിന്ന് അവർ അവനോട് വിളിച്ചു പറഞ്ഞു,
യേശുവേ, ഗുരോ, ഞങ്ങളിൽ കനിയണമേ.
അവരെ കണ്ട യേശു പറഞ്ഞു,
പോയി പുരോഹിതന്മാർക്ക് നിങ്ങളെ കാണിച്ചു കൊടുക്കൂ.
അവർ പുരോഹിതന്മാരുടെ അടുത്തേക്ക് പോകവേ അവരുടെ രോഗം ഭേദമായി. തന്റെ രോഗം ഭേദമായെന്ന് കണ്ടപ്പോൾ അവരിൽ ഒരുവൻ യേശുവിന്റെ അടുത്തേക്ക് മടങ്ങിച്ചെന്നു. അയാൾ ഉച്ചത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞു. അയാൾ യേശുവിന്റെ കാൽക്കൽ മുട്ടുകുത്തി അവന് നന്ദി പറഞ്ഞു. ആ മനുഷ്യനൊരു ശമരിയക്കാരനായിരുന്നു, യഹൂദനല്ലായിരുന്നു. യേശു ചോദിച്ചു,
10 പേർ സുഖപ്പെട്ടുവല്ലോ, എവിടെ മറ്റ് 9 പേർ? ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ വിദേശി ഒരാൾ മാത്രമേ മടങ്ങി വന്നുള്ളോ?
അപ്പോൾ യേശു അവനോട് പറഞ്ഞു,
എഴുന്നേറ്റ് പോകൂ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു.
പരീശന്മാരിൽ ചിലർ യേശുവിനോട് ചോദിച്ചു,
ദൈവരാജ്യം എപ്പോൾ വരും?
യേശു മറുപടി പറഞ്ഞു,
ദൈവരാജ്യം വരുന്നത് നിങ്ങളുടെ കണ്ണിന് കാണാവുന്ന വഴിയിലൂടെയായിരിക്കില്ല. നോക്കൂ, ദൈവരാജ്യം ഇതാ ഇവിടെ എന്നാർക്കും പറയാനാവില്ല, അല്ലെങ്കിൽ അത് അവിടെ എന്നും ആർക്കും പറയാനാവില്ല. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലാണ്.
അനന്തരം യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു,
മനുഷ്യപുത്രന്റെ ദിവസങ്ങളിലൊന്ന് കാണാൻ നിങ്ങൾ വളരെ കൊതിക്കുന്ന സമയം വരും. എന്നാൽ നിങ്ങളത് കാണുകയില്ല. ആളുകൾ നിങ്ങളോട് പറയും, അതാ അവിടെ, അല്ലെങ്കിൽ ഇതാ ഇവിടെ. നിങ്ങൾ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുക, ദൂരെ എങ്ങും അന്വേഷിച്ചു പോകേണ്ടതില്ല. മനുഷ്യപുത്രൻ എന്ന് വീണ്ടും വരുമെന്ന് നിങ്ങളറിയും. മേഘങ്ങൾക്കു വിലങ്ങനെ മിന്നൽക്കൊടി എന്ന പോലെ തിളങ്ങിക്കൊണ്ടാവും അവൻ വരിക. എന്നാൽ അവന് ആദ്യം ഏറെ കഷ്ടം സഹിക്കേണ്ടി വരും. ഈ തലമുറയിൽപ്പെട്ട ആളുകൾ അവനെ നിരസിക്കുകയും ചെയ്യും. മനുഷ്യപുത്രൻ വരുമ്പോൾ നോഹയുടെ നാളിൽ സംഭവിച്ചത് തന്നെ സംഭവിക്കും. നോഹയുടെ കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ ആ ദിവസം പോലും ആളുകൾ തിന്നുകയും കുടിക്കുകയും വിവാഹം കഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ പ്രളയമുണ്ടായി, അവരെല്ലാം മരിച്ചു. ദൈവം സോദോം നഗരം നശിപ്പിച്ച ലോത്തിന്റെ കാലത്തും ഇതൊക്കെയാണ് ഉണ്ടായത്. അവർ തിന്നുകയും കുടിക്കുകയും വാങ്ങുകയും വിൽക്കുകയും നാടുകയും വീട് പണികയുമൊക്കെയായിരുന്നു. ലോത്ത് പട്ടണം വിട്ടു പോകുമ്പോഴും അവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ആകാശത്തുനിന്നും തീയും ഗന്ധകവും പെയ്ത് അവരെല്ലാം മരിച്ചു. മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോഴും ഇതുതന്നെയാവും സംഭവിക്കുക. ആ ദിവസം പുരപ്പുറത്തിരിക്കുന്നവൻ അകത്തു ചെന്ന് തന്റെ സാധനങ്ങൾ എടുക്കാൻ പാടില്ല. വയലിൽ നിൽക്കുന്നവൻ മടങ്ങിപ്പോകാനും പാടില്ല. ലോത്തിന്റെ ഭാര്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഓർമ്മിക്കുക. തന്റെ ജീവൻ സൂക്ഷിക്കാൻ ശ്രമിക്കുന്നവന് അത് നഷ്ടപ്പെടും, പക്ഷേ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തുന്നവന് തിരികെ ലഭിക്കും. ഞാൻ വീണ്ടും വരുമ്പോൾ ഒരു മുറിയിൽ ഉറങ്ങുന്ന രണ്ടുപേരുണ്ടാകും. ഒരാളെ എടുത്തുകൊണ്ടുപോകും, മറ്റേയാളെ ഉപേക്ഷിക്കും. രണ്ട് സ്ത്രീകൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നുണ്ടാവും, ഒരുവളെ ഉപേക്ഷിച്ച് മറ്റവളെ എടുത്തുകൊണ്ടുപോകും.
ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എവിടെയായിരിക്കും എടുത്തുകൊണ്ടുപോവുക? യേശു മറുപടി പറഞ്ഞു,
കഴുകന്മാർ തിരയുന്നിടത്ത് ശവമുണ്ടാകും.